بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وَإِن تُطِيعُوا اللَّهَ وَرَسُولَهُ لَا يَلِتْكُم مِّنْ أَعْمَالِكُمْ شَيْئًا إِنَّ اللَّهَ غَفُورٌ رَّحِيمٌ
طيب بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وصحابته أجمعين وبعد നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തനിബു കസീറൻ മിനൽ ദൻ ഇന്ന ബഅദ്ദദ്ദന്ന ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദ അയ്യുഹിബ്ബു അഹദുകും അൻ യാകുല ലഹ്മ അഖീഹി മൈത ഫകരിഫ്തുമു നമ്മളിവിടെ പിന്നെ അവിടെ പറഞ്ഞ പ്രബോധകന്മാർ തമ്മിലുള്ളതായ വ്യക്തി ഹത്യകൾ അതൊരു വലിയ ഫിത്നയാണ്. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ ഈ ഗീറത്ത് ഗീറത്ത് എന്ന് പറയും രോഷം ഗീറത്ത് ഇസ്ലാമിലുണ്ട്. പക്ഷെ ഗീറത്ത് അത് ആക്ഷേപാർഹമായ രീതിയിലാണ് സന്ദർഭങ്ങളുണ്ട്. അത് പ്രബോധകന്മാര് പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഇഖ്ലാസിനെ ബാധിക്കും. പലപ്പോഴും ഈ രോഷം വരുന്നത് ആദർശത്തിന്റെ വിഷയത്തിലാകാറില്ല, സ്വാർത്ഥതകളും മറ്റു പല വികാരങ്ങളായിരിക്കും. അത് വലിയ മുസീബത്താണ്. ഇപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഫിർഔനും തമ്മിലുള്ള വാഗ്വാദത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഫിർഔൻ പറഞ്ഞു, ഇന്നില അമുന്നുക യാ മൂസ മസ്ഹൂറ, മൂസ നിന്നെ ഞാൻ മസ്ഹൂറായിട്ടാണ് കാണുന്നത്. എന്താ മസ്ഹൂർ എന്നാണ്? മരണബാധയേറ്റവനായിട്ട് കാണുന്നു എന്ന് മൂസയെ കുറിച്ച് ഫിർഔൻ പറഞ്ഞപ്പോ ഫിർഔനോട് പ്രതികരിച്ചിട്ടുണ്ട്, ഇന്നില അമുന്നുക യാ ഫിർഔനു മസ്ബൂറ. മസ്ബൂറ മസ്ഹൂറ എന്ന് പറഞ്ഞപ്പോ മസ്ബൂറ, മസ്ബൂർ എന്ന് പറഞ്ഞാൽ എന്താ? സബൂർ, സുബൂർ എന്നാണ് നാശം, നാശം ബാധിച്ചവനായിട്ടാണ് നിന്നെ ഞാൻ കാണുന്നത് എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖൗലൻ ലയ്യിൻ, എന്താ മൃദുലമായ വാക്ക് ദഅവത്ത് നടത്താൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട മൂസയാണ്. മൃദുലമായ വാക്ക് പറയുക, ഒരുവേള ഫിർഔൻ ഉത്ഭുതനായേക്കാം അല്ലെങ്കിൽ ഭയപ്പെടുന്നവനായേക്കാം എന്ന് പറഞ്ഞാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും അതേപോലെ ഹാറൂനെയും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞയച്ചത് ഫിർഔന്റെ അടുക്കലേക്ക്. എന്താ മൃദുലമായ വാക്ക്? ആ മൃദുലമായ വാക്ക് അല്ലാഹുവാകുന്ന ആരാധനക്കർഹൻ, നീ ആരാധനക്കർഹനല്ല പിന്നെ എന്ന് തുടങ്ങിയിട്ടുള്ള ദഅവത്താണ്. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂനും ശരിക്കും നിർവഹിച്ചു, സംവാദം നടന്നു. സംവാദത്തിലുള്ള ചില പ്രതികരണങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ മസ്ഹൂറ എന്നിട്ട് പറഞ്ഞത് മസ്ബൂറ എന്നാണ് പറഞ്ഞത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ ഈ പ്രബോധകന്മാരും അതേപോലെ തന്നെ പ്രവർത്തകന്മാരും അവഹേളിക്കുന്ന രീതിയിൽ വ്യക്തിഹത്യം നടത്തുന്ന രീതിയിലുള്ളതായ പ്രയോഗങ്ങൾ അതൊരിക്കലും ദൈവത്തിന് ഉപകരിക്കൂല. ആരെയാണ് ദൈവത്തിന് നടത്തുന്നത് അവരിലോട്ട് സ്വാധീനിക്കൂല. നമ്മളെന്താണോ നമ്മുടെ അടുത്തുള്ള ഖൈർ അത്. അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞത് പിന്നെ ഇദ് ഫഅൽ ബില്ലതി ഹി അഹ്സൻ എന്നാണ്, ഏറ്റവും നല്ലത് കൊണ്ട് പ്രതികരിക്കാനാണ്. ഇദ് ഫഅൽ ബിൽ ഹസനത്തി സയ്യ, ഹസനത്ത് കൊണ്ട് സയ്യത്തിനെ തടുക്കാനാണ് പറഞ്ഞത്, പ്രതികരിക്കാനാണ് പറഞ്ഞത്. ഫൈദ അല്ലദി ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം. വഅലൈഹി സലാം. നിനക്കും യാതൊരുവിനും ഇടയിൽ ശത്രു തണ്ടിയെങ്കിൽ ആ ശത്രു നിന്റെ മിത്രമായിട്ട് ഉറ്റ മിത്രമായിട്ട് വർത്തിക്കുന്നത് കാണാം. അത് ഇങ്ങോട്ട് നമ്മളോട് മോശമായിട്ട് പരാമർശിക്കണമെങ്കിൽ നമ്മൾ നല്ലതുകൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. കാരണം നമ്മളുടെ ലക്ഷ്യം ഒരിക്കലും നമ്മളല്ല, നമ്മുടെ ലക്ഷ്യം ഇസ്ലാമാണ്, ദഅവത്താണ്. അതുകൊണ്ട് തന്നെ ഗുണകാംക്ഷ നിർഭരായിരിക്കണം. അതില്ലെങ്കിൽ റിസൾട്ട് എപ്പോഴും നെഗറ്റീവായിരിക്കും, പോസിറ്റീവ് അല്ല. അതിന്റെ അർത്ഥം ഈ പിന്നെ ഒരു തിന്മയുടെ വാക്താവിനെ അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പിന്നെ കടളക്കി പറഞ്ഞു നടക്കുന്ന ഒരു തിന്മയിലേക്ക് ക്ഷണിക്കുന്ന, വിദേഹത്തിലേക്ക് ക്ഷണിക്കുന്ന, ഷിർക്കിലേക്ക് ക്ഷണിക്കുന്ന ആളെ നമ്മൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കണ്ട എന്നല്ല, അതങ്ങനെ തന്നെ വ്യക്തമാക്കി കൊടുക്കണം. നമ്മൾ പറഞ്ഞില്ലേ മുഹദ്ദിർ എന്ന നിലക്ക് എന്തില്ല, ഒരാളെ കുറിച്ച് ഗീബത്തില്ല, ഒരാളെ കുറിച്ചിട്ട് അയാളുടെ തനി നിറം, അയാൾ മതം വെച്ച് കാശാക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അയാള് തമ്മാടിത്തത്തിൽ അയാൾ പ്രസിദ്ധനാണ്, ആളുകൾ അയാളിൽ വഞ്ചിതനാകുന്ന അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ആളുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകണം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലിരിക്കെ ഒരു വ്യക്തി കടന്നു വന്നു. അപ്പൊ റസൂലുള്ള പറയാണ് ബിഇസ അഖുൽ അശീറ, ബിഇസ അഖുൽ അശീറ, അഖുൽ അശീറ എത്ര മോശക്കാരനാണ് എന്ന് പറഞ്ഞു. അയാൾ വന്നപ്പോ റസൂലിനെ നല്ല രീതിയിൽ സ്വീകരിച്ച് വിട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷമ്മ പറയാണ് റസൂൽ അയാൾ വന്നപ്പോ നിങ്ങള് എന്താ പറഞ്ഞ, ബിഇസ അഖുൽ അശീറ എന്ന് പറഞ്ഞു, മോശക്കാരൻ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് വന്ന് എത്തിയപ്പോ നിങ്ങൾ അദ്ദേഹത്തെ നല്ല സ്വീകരിച്ച് വിട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ആയിഷ ജനങ്ങളിൽ ഏറ്റവും മോശക്കാരൻ, ഒരാളുടെ ഷെറ് സൂക്ഷിക്കുന്നാസുഷി ഒരുത്തന്റെ പിന്നെ തോന്നിവാസം അതിലെ ആ പിന്നെ തിന്മ അത് മറ്റുള്ളവർ സൂക്ഷിക്കുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശക്കാരൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു തിന്മക്കാരനാണ്, മോശക്കാരനാണ്. അയാളുടെ തിന്മ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ അയാളെ അനുകരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അയാൾ വഞ്ചിതനാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വരുന്നതിന് മുമ്പ് ഞങ്ങളെ കൊണ്ട് പറഞ്ഞത് അയാൾ മോശക്കാരനാണ്. പിന്നെ അയാൾ ഇവിടെ വന്നെത്തി, അയാളെ നല്ല നിലക്ക് ട്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് വേറെ ഇടങ്ങേറാവും, വേറെ ഇടങ്ങേറാവും എന്ന് പറഞ്ഞു. ഏതായാലും പിന്നെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ട രോഗികൾ, ആ രോഗികളെ കുറിച്ച് നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് ആളുകൾക്ക് മുന്നറിയിപ്പാകും വിധം, താക്കീതാകും വിധം. പക്ഷെ അതിലൊന്നും സ്വാർത്ഥത കടന്നു തരാൻ പാടുള്ളതല്ല, നമുക്ക് ഗുണകാംക്ഷയായിരിക്കണം ഉണ്ടാകേണ്ടത്. അതേസമയം പിന്നെ വ്യക്തിഹത്യപരമായി അതേപോലെ തന്നെ വസ്തുനിഷ്ഠമല്ലാതെ ചില ഉദാഹരണങ്ങൾ നമ്മിവിടെ പറയാം, നമുക്ക് പിന്നെ ഒരു അതിൻ്റെ ആവശ്യമില്ല. അത്തരം പ്രയോഗങ്ങളൊക്കെ ആളുകൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്, വർജിക്കേണ്ടതുണ്ട്. മാന്യമായ രീതിയിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാത്തിലും ഖുദ്വത്താണ്. റസൂലുള്ളാഹിനെ കുറിച്ച് സാഹിർ, ഷാഇർ, അതേപോലെ തന്നെ മജ്നൂൻ, അബുത്തർ, കസാബ്, കസാബുൻ അഷിർ, ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തീർത്തും ഗുണകാംക്ഷാപരമായിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്, അവരെ ദൈവത്ത് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൽബുകളിൽ പിൽക്കാലത്ത് ഇടം നേടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൈവത്തെ അവർ സ്വീകരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ആത്മാർത്ഥതയും ഗുണകാംക്ഷയും അത് മുഖ്യമാണ്. പലർക്കും ദേഷ്യം കൂടും, ഈർഷ്യത വരും, അതൊക്കെ അതിന്റെയൊക്കെ പിന്നിൽ ചിലപ്പോൾ എന്തായിരിക്കും, സ്വാർത്ഥതയായിരിക്കും. ഇന്നത് പറഞ്ഞ്, ഇന്നത് എഴുതി, എനിക്കത് അയച്ച്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതൊരിക്കലും ഗുണമല്ല. ഒരു നാവെന്ന് നമ്മളത് ഒരു എന്താ ഒരു വാക്ക് നമ്മൾ പറയാത്ത കാലത്തോളം ആ വാക്ക് നമ്മളുടെ പിടുത്തത്തിലാണ്. ഒരു വാക്ക് നമ്മൾ പറഞ്ഞു പോയാൽ നമ്മൾ ആ വാക്കിന്റെ അടിമയാണ്. നമ്മളൊരു വാക്ക് മനസ്സിലല്ലേ പറയാതിരിക്കുന്നിടത്തോളം കാലം ആ വാക്കിൽ നമ്മുടെ അടിമയാണ്, നമ്മുടെ കീഴിലാണ്. സിമൻ്റ് ഒരു വാക്ക് നമ്മൾ പറഞ്ഞുപോയി, പിന്നെ നമ്മൾ ആ വാക്കിന്റെ അടിമയാണ്. മനസ്സിലായില്ലേ? പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞുപോയി ചെയ്തു പോയി ഇതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് രണ്ട് കാതും ഒരു നാവുക തന്നത്. സൃഷ്ടിപ്പിൽ അള്ളാഹുവിന്റെ ഈ ഒരു പരിഗണന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിഗണിക്കണം. രണ്ട് കാതും ഒരു നാവും തന്നത് എന്തിനാ? കൂടുതൽ കേൾക്കാനും കുറച്ച് പറയാനും, കൂടുതൽ കേൾക്കാനും കുറച്ച് പറയാനും. അപ്പൊ നമ്മൾ കൂടുതൽ കേൾക്കാണ് വേണ്ടത്, കുറച്ച് പറയാണ് വേണ്ടത്. പറയണത് നല്ലതായിരിക്കണം, പറയണത് നല്ലതായിരിക്കണം. അതില്ല എങ്കിൽ മഹാ മുസീബത്ത്. നാവിനാൽ മനുഷ്യന്മാർക്ക് ഉണ്ടായിട്ടുള്ള ഇഹപര ദുരന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയാണ്, ഇന്ന റജുലി യതകല്ലമു ബിൽ കലിമ ലാ യുതി ലഹ ബാല. ചില മനുഷ്യന്മാരൊരു വാക്ക് പറയും, അയാളത് ഗൗനിച്ചിട്ടേ ഉണ്ടാവില്ല, ഗൗനിച്ചിട്ടേ ഉണ്ടാവില്ല. കാരണം എന്താ, അയാളുടെ നിത്യോപയോഗ സംസാരങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞു പോണ ചില വർത്തമാനങ്ങൾ അയാൾ ഗൗനിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ യഹ്വി ബിഹഫിന്നാരി സബഈന ഖരീഫ എന്നാണ്, 70 വർഷത്തെ വിദൂരതയിൽ അയാൾ അതിനാൽ നരകത്തിയിൽ പതിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാക്ക് നമ്മൾ കരുതിയാണ് പ്രയോഗിക്കേണ്ടത്. പഠിച്ചവന്റെ അടുത്ത് അത് വളരെ ഗൗരവപ്പെട്ടായിരിക്കും. 70 വർഷത്തെ ദൂരം നരകത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉദാഹരണം പറയാറുണ്ട്, മുആവിയ റളിയല്ലാഹുവിന്റെ സദസ്സിൽ, മുആവിയ റളിയല്ലാഹുവിന്റെ സദസ്സിൽ പിന്നെ ഒരു വ്യക്തി, ആ മുആവിയ ഒരു ചോദ്യം, പിന്നെ മുആവിയാണോ അല്ല മുആവിയ റളിയല്ലാഹുവല്ല, അമവി ഭരണാധികാരികളിൽ ഒരു, അമവി ഭരണാധികാരികളിൽ ഒരാള് പിന്നെ ചോദിക്കുകയാണ്, പിന്നെ ആ ഹസൻ ഹുസൈൻ എന്നീ കുട്ടികളാണോ മുആവിയാണോ ഉത്തമം, ഒരു ചോദ്യം ചോദിച്ചാണ്. ഹസൻ ഹുസൈൻ എന്ന കുട്ടികൾ ആരാ? ഹസൻ ഹുസൈൻ അലിയാരുടെ മക്കളാണ്. മുആവിയയാണോ ഉത്തമം എന്ന് ചോദിച്ച് ആരാ ഉത്തമം? ഹസൻ ഹുസൈന്റെ കുട്ടികളാണ്, നസ്രാ അസ്ലം അതുങ്ങളുടെ പേരമക്കളാണ്. മനസ്സിലല്ലേ? ഈ ചോദ്യം ചോദിച്ചപ്പോ സദസ്സിലിരുന്ന ഒരു ആലിം എന്താ മറുപടി പറഞ്ഞത്? സദസ്സിലിരുന്ന ആലിം പറഞ്ഞത്, ഹസൻ ഹുസൈനാണ് ഉത്തമം അലി മുആവിയേക്കാളെന്ന് പറഞ്ഞാൽ ആർക്കും പ്രശ്നമൊന്നുമില്ല, ശരിയാണ്. പക്ഷെ ഇയാള് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഹസൻ ഹുസൈനാണ് ഉത്തമം എന്ന് മാത്രമല്ല, അലിയാരുടെ അടിമ, അലിയാരുടെ അടിമ കമ്പർ, കമ്പർ മുആവിയനേക്കാൾ ഉത്തമമാണ് പറഞ്ഞത്. ചോദ്യം എന്താ? ഹസൻ ഹുസൈനാണ് ഉത്തമം, മുആവിയാണ് ഉത്തമം എന്നാണ്. അതിനെന്ത് പറഞ്ഞാൽ മതി, ഹസൻ ഹുസൈനാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കുന്ന വിഷയമാണ്. അന്ന് അങ്ങനെ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടെങ്കിലും എന്നാലും അതൊരു മഷിൽ ഹാൽ ഉത്തരം, ശരിയ ഉത്തരം അതാണ്. പക്ഷെ ഇയാള് പറഞ്ഞപ്പം തന്നത് ഹസൻ ഹുസൈൻ മാത്രമല്ല അലിയാരുടെ അടിമ കമ്പർ ആ മുആവിയനേക്കാൾ ഉത്തമം എന്നാണ്. എന്താ ചെയ്തത്? തലാണ്ട് വെട്ടാൻ പറഞ്ഞ് ഉണ്ടോ? നാവ് പ്രയോഗിക്കുമ്പോ അത് പിന്നെ സൂക്ഷിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അബ്ബാസികളുടെ ഖിലാഫത്തിൽ ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ച്, അതിൽ അമീൻ മഅ്മൂൻ പിന്നെ കുട്ടികളുടെ വിഷയത്തിലാണ് ചോദ്യം. ആ ചോദ്യത്തിൽ ആ കുട്ടികളുടെ ഒരു ഉസ്താദാണ്, കുട്ടികളുടെ ഉസ്താദിനോട് രാവിലെ കുട്ടികളെ പിന്നെ വ്യാകരണം അറബിയൊക്കെ പഠിപ്പിച്ച ഉസ്താദാണ്. വൈകുന്നേരം സദസ്സ് കൊട്ടാരത്തിൽ വന്നപ്പോ ഖലീഫ ചോദിക്കാണ്, ഇന്റെ ഈ രണ്ട് മക്കളാണോ ഉത്തമം? അതല്ല പിന്നെ ഹസനും ഹുസൈനാണോ? ഇങ്ങനെ ഒരു ചോദ്യം അവരാ ഉത്തമം ചോദിക്ക. അപ്പൊ ഇയാള് ഹസനും ഹുസൈനാണ് ഉത്തമർ, അതിനാണ് പിന്നെ അന്ന് അബ്ബാസി അലവി ഫൈറ്റ് എടുക്കുന്ന കാലഘട്ടമാണ്. അബ്ബാസികളുടെ ഖിലാഫത്താണെങ്കിലും നബി കുടുംബത്തിന്റെ പേരാണെങ്കിലും അലവികൾ അട്ടിമറിച്ചിട്ടാണ് അബ്ബാസികൾ ഖിലാഫത്തിൽ വന്നത്. അപ്പൊ ആ ഒരു വൈര്യണ്ട്, പ്രശ്നം സംഘട്ടനുണ്ട് മനസ്സിൽ. അപ്പൊ ചോദ്യം അതാണ്, എന്റെ ഈ രണ്ട് മക്കളാണ് ഉത്തമം, അതല്ല ഹസനും ഹുസൈനാണ് ഉത്തമം എന്ന് ചോദിച്ചു. അപ്പൊ ഹസൻ ഹുസൈൻ ഉത്തമം എന്നാൽ തന്നെ ചിലപ്പോ അബ്ബാസികളിൽ പലർക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല, കാരണം അവർ അലവികൾക്കെതിരാണ്. പക്ഷേ ഇയാൾ ഹസൻ ഹുസൈൻ കുട്ടികളാണ് ഉത്തമം എന്ന് പറയുന്നതിന് അപ്പുറം അയാൾ പറഞ്ഞ എന്താ പറയുക, ഹസൻ ഹുസൈൻ കുട്ടികളാണ് ഉത്തമം എന്ന് മാത്രമല്ല അവരെ കാലൊഴുകിയ വെള്ളം ഇവരെക്കാൾ ഉത്തമമാണെന്ന്. ഇയാൾ കുട്ടികളെക്കാൾ കാലൊഴുകിയ വെള്ളം ഇവരെക്കാൾ ഉത്തമമാണെന്നാണ് മനസ്സിലായി. ആ മാവ് ഉണ്ട് ചെന്നൈയിൽ നിന്ന് മുറിച്ചെടുക്കാൻ പറഞ്ഞു ഖലീഫ. ആ അധ്യാപകന്റെ നാവ് രാവിലെ കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ച, ലുഗ പഠിപ്പിച്ച, ഭാഷ പഠിപ്പിച്ച ഉസ്താദാണ്. വൈകുന്നേരം അയാള് ആ നാവ് കുറ്റി അടക്കണം മുറിക്കാൻ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരമാണ് മുഴുകിട്ട. അപ്പൊ ഇതെന്താണത്? നാവ് പ്രയോഗിക്കുന്നതിലുള്ളതായ സൂക്ഷ്മത കുറവാണ്. അത് പ്രയോഗിക്കേണ്ട ആ പരിധിയിൽ പ്രയോഗിക്കാനുള്ള അപകടമാണ്. ഇന്ന് നാവും അതേപോലെ തന്നെ എഴുത്തും സൈറ്റും നെറ്റും അതേപോലെ തന്നെ ഈ പിന്നെ ആധുനിക സൈബർ യുഗത്തിലെ വിവിധ പിന്നെ മാധ്യമങ്ങളും വലിയ മുസീബത്താണ്. വളരെ സൂക്ഷിച്ച് നമ്മൾ അത് പ്രയോഗിച്ചിട്ടില്ല എങ്കിൽ ഇഷ്കാർ, പ്രത്യേകിച്ച് പ്രബോധകന്മാർ, പ്രവർത്തകന്മാർ, ദൈവം നടത്തുന്നവർ, തങ്ങൾ നിർമ്മിക്കുന്ന, തങ്ങൾ തന്നെ പൊളിക്കുന്ന രീതിയിലുള്ളതായ ഇടകൂടങ്ങൾ സൂക്ഷിക്കണം. ഇനി നമ്മൾ ആ ആറ് വിഭാഗം നമ്മൾ വിശദീകരിച്ചില്ലേ? പിന്നെ ഇനി ഇത്, യാ അയ്യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഇവിടെ നമ്മൾ സാഹോദര്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. സാഹോദര്യത്തെ ഊട്ടുവാനും സാഹോദര്യം നിലനിൽക്കുവാനും അനിപേക്ഷ്യമായിട്ടുള്ള കരണീയമായിട്ടുള്ളതായ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വസിയ്യത്ത് ചെയ്യാൻ. അതിൽ ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത് ലോകരെ വിളിച്ചാണ്. യാ അയ്യുഹന്നാസ്, എന്താ യാ അയ്യുഹന്നാസ്? ജനങ്ങള്. അന്നാസ് എന്ന് പറഞ്ഞാൽ ഇൻസാന്റെ ബഹുവചനാണ്. അതിന് നാസ് അതേപോലെ തന്നെ ഉനാസ് അതേപോലെ തന്നെ അനാസിയ അങ്ങനൊക്കെ ബഹുവചനമുണ്ട്. അനാസിയ അനാസിയ കസീറ ഖുർആനിൽ പ്രയോഗിച്ചിരുന്ന അനാസിയ എന്നുള്ളത്. അതേപോലെ തന്നെ നാസ് ഇൻസാൻ എന്നാണ് എന്താ? ഇൻസാൻ എന്നുള്ളത് മനുഷ്യനാണ്. ഇൻസാൻ എന്ന് മനുഷ്യന് പേര് വരാൻ കാരണം ഇത് ഇൻസാൻ എന്നുള്ളത് നിസിയാനിൽ നിന്ന്, നിസിയാൻ എന്ന് പറഞ്ഞാല് മറവി, ഇൻസ് എന്ന് പറഞ്ഞാല് ഇണക്കം, മറവി മനുഷ്യന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നിസിയാൻ എന്ന അർത്ഥമുള്ള പിന്നെ പദത്തിൽ നിന്നാണ് ഇൻസാൻ എന്ന പേര് സ്വീകരിച്ചത് എന്ന് കൂഫക്കാരായ പണ്ഡിതന്മാർ, വ്യാകരണ പണ്ഡിതന്മാർ പറഞ്ഞു. ഇൻസ് എന്ന് പറഞ്ഞാൽ ഇണക്കം, ഇണക്കം മനുഷ്യന്റെ പ്രത്യേകതയാണ്. ഇണക്കം മനുഷ്യൻ ഇണങ്ങി പിന്നെ ഒരുമ, ഇതൊക്കെ മനുഷ്യന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇണക്കം എന്നർത്ഥമുള്ള ഇൻസിൽ നിന്നാണ്, അല്ല ഉൻസി, ഉൻസിൽ നിന്നാണ് പിന്നെ ഇൻസാൻ എന്ന പദം വന്നത് എന്ന് ബസറയിലെ വ്യാകരണ പണ്ഡിതർ, ഈ വ്യാകരണ പണ്ഡിതന്മാർക്ക് ഇതിൽ പ്രത്യേകിച്ച് ബസറക്കാർ കൂഫക്കാർ പിന്നെ പ്രധാനമാണ് അവരുടെ നിലപാട്. ഏതായാലും നിസിയാനിൽ നിന്നായാലും ഉൻസിൽ നിന്നായിട്ടെങ്കിലും ഇൻസാൻ എന്ന മനുഷ്യൻ, അതിന്റെ ബഹുവചനാണ് നാസ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല യാ അയ്യുഹന്നാസ് ജനങ്ങളെ, ഇൻസാൻ എന്നുള്ളത് ആണിനും പെണ്ണിനും പറയും, സിംഗുലർ പ്ലൂറൽ അതിനൊക്കെ ഇൻസാൻ എന്ന് പറയും. അതിനൊക്കെ ഇൻസാൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഏകവചനം ഉദ്ദേശിക്കാം, ബഹുവചനം ഉദ്ദേശിക്കാം, ആണും ഉദ്ദേശിക്കാം, പെണ്ണും ഉദ്ദേശിക്കാം. യാ അയ്യുഹന്നാസ്, അപ്പൊ അതിന്റെ ബഹുവചനം അന്നാസ് ആകുമ്പോ അവിടെ ഉദ്ദേശം ആണും പെണ്ണും ഒന്നിച്ച ജനങ്ങൾ. യാ അയ്യുഹന്നാസ്, ഇവിടെ യാ അയ്യുഹ എന്നുള്ളത് നമുക്കൊന്നാണ്, യാ അയ്യുഹല്ലദീന ആമനു, അതേപോലെ യാ അയ്യുഹന്നാസ് ജനങ്ങളെ, മനുഷ്യരെ, ഇന്ന ഖലഖനാകും, ഇന്ന തീർച്ചയായും നാം, ഖലഖനാകും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ദക്കരിൻ വ ഉൻസ, മിൻ ദക്കർ ദക്കറിൽ ആണിൽ നിന്ന്, ദക്കർ ആണ്, ഉൻസ പെണ്ണ്, വ ഉൻസ വ വത്ഫിന്റെ വ ഉൻസ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു, വജഅൽനാകും ജഅൽന നാം ആക്കിയിരിക്കുന്നു കും നിങ്ങളെ, വജഅൽനാകും നാം നിങ്ങളെ ആക്കിയിരിക്കുന്നു, വാവാത്തിന്റെ ആക്കുകയും ചെയ്തിരിക്കുന്നു, ഷുഊബൻ ഷുഊബ് ഷഅബുകൾ, വ ഖബായിൽ ഖബീലകൾ, ഖബീല എന്റെ ഉദ്ദേശം പറയാം. വഖബായിൽ, ഖബായിൽ എന്ന് പറഞ്ഞാൽ കബീലകൾ, വാവത്തിന്റേത് കബീലകളും ആക്കിയിരിക്കുന്നു. എന്തിന്? ലി താറഫു, ലി താറഫ്, താറഫ് എന്ന് പറഞ്ഞാൽ എന്താ? അന്യോന്യം അറിയുക, അന്യോന്യം പരിചയപ്പെടുക, അന്യോന്യം തിരിച്ചറിയുക. ലി താറഫു, അന്യോന്യം നിങ്ങൾ തിരിച്ചറിയുവാൻ വേണ്ടി. ലാമ് ലാമു തഅലീൽ, ലാമു തഅലീൽ. ലി താറഫു, നിങ്ങൾ അന്യോന്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, ഇന്ന തീർച്ചയായും. അക്രമക്കും, നിങ്ങളിൽ അക്രം, അക്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദരണീയൻ, മാന്യൻ. ഇന്ദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ. അത്ഖാക്കും, അത്ഖ എന്ന് പറഞ്ഞാൽ ഏറ്റവും തഖ്വയുള്ളവൻ. അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്. ഇന്ന അല്ലാഹ ഖബീർ, അലീമുൻ ഖബീർ. ഇന്ന അല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാന തആല അലീമുൻ, അലീം എന്ന് സൂക്ഷ്മ അറിവുള്ളവൻ. ഖബീർ, ഖബീറും അലീമൊക്കെ സൂക്ഷ്മജ്ഞാനത്തെയാണ് അറിയിക്കുന്നത്. ഈ ആയത്തിൽ കുറെ വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം, അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞ അയ്യുഹന്നാസ്, ജനങ്ങളെ. ഇന്ന ഖലഖനാകും, നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ ദക്കരിൻ വ ഉൻസ, ആണിൽ നിന്നും പെണ്ണിൽ നിന്നും. അപ്പൊ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇവിടെ ഈ ആണ ആരാ? അത് ആദമാണ്. മിൻ ദക്കർ എന്ന് പറഞ്ഞാൽ മിൻ ആദം. വ ഉൻസ, ഉൻസ എന്ന് പറഞ്ഞത് ഹവ്വ, ഹവ്വ അലൈഹിസ്സലാം, അവരിൽ നിന്നും. അപ്പൊ ഹവ്വ, ആദം ദമ്പതികളിൽ നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു സുബ്ഹാന തആല ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചവരുണ്ട്. അവരൊക്കെയാണ് നമ്മൾ, ആണിൽ നിന്നും പെണ്ണിൽ നിന്നും. അള്ളാഹു സുബ്ഹാന തആല ഒരാണും ഒരു പെണ്ണും ഇല്ലാതെ സൃഷ്ടിപ്പ് നൽകിയവരുണ്ട്. ആരാണത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി ഒരാണിൽ നിന്നോ പെണ്ണിൽ നിന്നോ സൃഷ്ടിക്കപ്പെട്ടവനല്ല. അള്ളാഹു ആണിൽ നിന്ന് സൃഷ്ടിപ്പ് നൽകിയ ആളുണ്ട്. അതാരാ? ഹവ്വ. ഹവ്വയെ അള്ളാഹു സുബ്ഹാന തആല സൃഷ്ടിച്ചത് ആണിൽ നിന്നാണ്. ആണില്ലാതെ പെണ്ണിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമെ. അപ്പൊ അള്ളാഹു സുബ്ഹാന തആല ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിപ്പ് നൽകിയിട്ടുണ്ട്. ആണിൽ നിന്ന് സൃഷ്ടിപ്പ് നൽകിയിട്ടുണ്ട്, പെണ്ണിൽ നിന്ന്, ആണില്ലാതെ പെണ്ണിൽ നിന്ന് സൃഷ്ടിപ്പ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ അള്ളാഹു സുബ്ഹാന തആല അവൻ ഖാലിഖ്, സൃഷ്ടാവാണ്. അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല സൃഷ്ടാവാണ് അള്ളാഹു സുബ്ഹാന തആല. അവന് എല്ലാത്തിനും കഴിവുറ്റ ഖദീറാണ്, ഖാദിറാണ്, മുഖ്തദിറാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഇവിടെ ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ആണ് ഉദ്ദേശിക്കുന്നത് ആദമാണ്. ആദമിനെ അള്ളാഹു സുബ്ഹാന തആല സൃഷ്ടിച്ചത് എങ്ങനെ? ഇവിടെ അള്ളാഹു സുബ്ഹാന തആല മൊത്തത്തിലാണ് പറഞ്ഞത്. മറ്റ് സ്ഥലങ്ങളിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാന തആല വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ സൃഷ്ടിപ്പിനെ കുറിച്ച്. വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ചില അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞ്, പിന്നെ അള്ളാഹു സുബ്ഹാന തആല മായിൽ നിന്ന് സൃഷ്ടിച്ചു, അതേപോലെ തന്നെ തുറാബിൽ നിന്ന് സൃഷ്ടിച്ചു. മായിൽ നിന്ന്, തുറാബിൽ നിന്ന്, അതേപോലെ തന്നെ ചിലയിടത്ത് തീനിൽ നിന്ന്, എന്താ തീൻ? കളിമണ്ണ്. ചിലയിടത്ത് തീനുൻ ലാസിബ് അല്ലെ, ലാസിബ്. എന്താ ലാസിബ്? കയ്യിലൊട്ടണ പരുവത്തിലുള്ള മണ്ണ്, ഇതാണ് ചളി. ലാസിബ് മിൻതീൻ ലാസിബ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞ് മിൻ ഹമ ഇം മസ്നൂൻ. എന്താ ഹമ ഇം മസ്നൂൻ? കറുത്ത, മുട്ടിയാൽ ശബ്ദം പൊഴിക്കുന്നവരുള്ള അവസ്ഥ, മണ്ണിന്റെ കട്ട. പിന്നെ സൽസാലിൻ കൽ ഫഖാർ, സൽസാലിൻ കൽ ഫഖാർ, ഇതൊക്കെ ഈ ദക്കറിനെ സൃഷ്ടിച്ചതിന്റെ വിവിധ പരിണാമഘട്ടങ്ങളാണ്. ആദമിനെ അള്ളാഹു സുബ്ഹാന തആല സൃഷ്ടിച്ചു, ഹവ്വയെ സൃഷ്ടിച്ചു. അതിൽ ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാന തആല ആദമിനെ മണ്ണിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, മണ്ണിൽ നിന്ന്, ആ വെള്ളവും മണ്ണും കുഴച്ച തീനിൽ നിന്ന്, ആ തീൻ കുഴച്ച് അത് കയ്യിലൊട്ടും വിധം പശുരൂപത്തിലായിട്ടുണ്ട്. അതതിനൊരു ഘട്ടമാണ്. അതേപോലെ തന്നെ പിന്നീട് അതിനൊരു ഹമവും മസ്നൂൻ, ഹമവും മസ്നൂൻ പറഞ്ഞാൽ അത് ചൂടേറ്റ് ഉറച്ച് കറുത്ത രൂപം വന്ന്, അതേപോലെ തന്നെ അതിങ്ങനെ മുട്ടിയാലോ ശബ്ദം ഉണ്ടാകുന്ന രീതിയിൽ ഉറച്ച് മൺകട്ട. പിന്നെ അതിനെന്ത് ചെയ്ത് സൽസാനും കൽ ഫഹാർ, ഫഹാർ പോലെ പിന്നെ കട്ട എന്താണ് സൽസ ഫഹാർ എന്ന് പറഞ്ഞാൽ എന്താ ഈ നമ്മൾ ഈ ഇഷ്ടിക അല്ലെങ്കിൽ നമ്മൾ ആ ചൂളയിൽ വെച്ച കട്ട ഉണ്ടല്ലോ ഉറച്ച നമ്മൾ കലക്ക ഉണ്ടാവൂലേ അതേപോലെ. അതിൽ പിന്നെ എന്ത് ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാന തആല അതിൽ റൂഹ് ഊതുന്നത്, പിന്നെ ഇതാണ് ആദവിൽ എന്ത് ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാന തആല റൂഹ് ഊതുന്നത്. അപ്പൊ വിശുദ്ധ ഖുർആന്റെ പലയിടത്ത് ചെയ്തിട്ടുണ്ട് ഈ ദക്കറിനെ സൃഷ്ടിച്ചതിന്റെ വിവിധ ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉൻസ, ഉൻസ എന്ന് പറഞ്ഞാൽ ഹവയെ സൃഷ്ടിച്ചതാണ് അള്ളാഹു സുബ്ഹാന തആല. പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹ നാസ് ഇത്തഖു റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങൾ അള്ളാഹു സുബ്ഹാന തആല സൃഷ്ടിച്ചത് മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ നഫ്സിൽ നിന്നാണ്. വഖലഖ മിൻഹ, ഈ നഫ്സിൽ നിന്ന് അള്ളാഹു സുബ്ഹാന തആല സൃഷ്ടിച്ചു സൗജഹാദിന്റെ ഇണയ, സൗജഹാദിന്റെ ഇണയ. അപ്പോ അള്ളാഹു സുബ്ഹാന തആല ആദമിൽ നിന്നാണ് ആരെ പടച്ചത്? അതിന്റെ ഇണയെ പടച്ചത്, ഹവയെ പടച്ചത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വസ്തൗസൗ ബിന്നിസാഇ ഖൈറ, സ്ത്രീകളോട് നിങ്ങൾ നല്ല പെരുമാറ്റം വെച്ച് പുലർത്തണം. എന്നിട്ട് പറഞ്ഞു ഇന്നഹ ഖുലിഖത് മിൻ ദിലഇൻ, സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് ഒരു ദിലഇൽ നിന്നാണ്, വാരിയല്ലിൽ നിന്നാണ്. ആരെ വാരിയല്ല? ആദമിന്റെ വാരിയല്ലിൽ നിന്നാണ് പിന്നെ ചെയ്തിട്ടുള്ളത് ഹവ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു ഫൈൻ ദഹബ്ത ഫൈൻ ഇസ്തംതഅത ബിഹ ഇസ്തംതഅത ബിഹ, ഒരു സ്ത്രീയിൽ നിന്ന് നീ സുഖം കണ്ടെത്തിയാൽ നിനക്ക് സുഖം കണ്ടെത്തി. അതല്ല വൈൻ ദഹബ്ത തുഖീമുഹ കസർതഹ, സ്ത്രീ അതിനൊരു വളവുണ്ട് എന്ന് പറഞ്ഞു പ്രകൃതിയ, അത് നീ നേരെയാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കസർത്തഹ, അത് നീ പൊട്ടിക്കും. സ്ത്രീനെ നേരെയാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നീ അത് പൊട്ടിക്കും. വക്കസറുഹ തലാക്കുഹ, പൊട്ടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തലാക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീക്ക് സൃഷ്ടിപരമായിട്ട് തന്നെ എന്തുണ്ട്, ചില വളവുകളുണ്ട്. അതുകൊണ്ട് ആ വളവ് മനസ്സിലാക്കിയിട്ടായിരിക്കണം ചെയ്യേണ്ടത് സ്ത്രീനോട് പെരുമാറേണ്ടത്. അത് പിന്നെ ഒറ്റയടിക്ക് നേരെയാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതെല്ലാ എല്ലാ സ്ത്രീകളുടെയും പ്രത്യേകതയാണ് അതില്. പിന്നെ ഒരു സ്ത്രീയും മനസ്സിലെ ആറ് സ്ത്രീ ആയിട്ടുണ്ടെങ്കിലും അതില് നമ്മള് പിന്നെ ഇവിടെ ചില ചരിത്രങ്ങൾ പറഞ്ഞപ്പോ നമ്മള് ഏറ്റവും പിന്നെ മാതൃകാ മഹിതകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. അവരാണ് സ്വർഗത്തിലേക്ക് പ്രവാചകനോടൊപ്പം പാറി ഉയർന്ന മഹതികൾ. പക്ഷെ അവർ വരെ ഇവിടെ ജീവിച്ച നാളുകളിൽ മനുഷ്യന്റെ മാനുഷികമായിട്ടുള്ളതായ ചില പിന്നെ ഇത് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞ് അത് ഒരു വീഴ്ചകളായി വീഴ്ചകളായിട്ട് നമ്മൾ പറഞ്ഞു. അത് സ്ത്രീ സഹജമാണ്, അതുണ്ടാവും, സ്ത്രീ സഹജമാണ് ഉണ്ടാവും. അസറിലെ മുഫ്തി എന്നിട്ടുള്ളൊരു മുക്കാബല ശ്രദ്ധിച്ച്, ആ മുക്കാബലയിൽ അസറിലെ മുഫ്തി പറയാണ് ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന്. അതൊരു മഹാത്ഭുതല്ലേ, ഞാനും ഭാര്യയായിട്ട് ഇതുവരെ എത്രേ കാലം ഒന്നിച്ച് ജീവിക്കാൻ കൊണ്ട് 20 വർഷം 25 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോ ചോദ്യകർത്താവിന് അത്ഭുത, അയാൾ വയ്ക്കണെങ്കിൽ അപ്പൊ എങ്ങനെയാണത്? അവ പറയണ എന്റെ ഭാര്യ തൊള്ള തുറന്നാ ഞാൻ തൊള്ള പൂട്ടും, തൊള്ള തുറന്നവള് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ വാതിൽ തുറന്നിട്ട് വേഗം പുറത്തുക്കോന്ന്, വീട്ടിന്ന് ഞാൻ വാതിലടിച്ച് വേഗം പുറത്തുക്കോന്ന്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് സംഭവം അത് ഉണ്ടാവും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത് ചികിത്സിക്കുമ്പോ ട്രീറ്റ് ചെയ്യുമ്പോ ഒറ്റയടിക്ക് ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. എങ്ങനെയായാലും ഒരു തമാശ ആയിട്ട്, അതായത് ഇപ്പൊ ഒരാള് പിന്നെ ഭാര്യ ഭർത്താവാണ്, അപ്പൊ ഭാര്യ ഭർത്താവ് ജോലിക്ക് പോവും, ഭാര്യ ജോലി ഇല്ല വീട്ടിലാണ്. അപ്പൊ ജോലിയിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാറുണ്ട് ഇയാള്. അപ്പൊ ഒരിക്കലും പിന്നെ പുതിയ ജോലിക്കാരി വന്നതും അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് പിന്നെ അതിന്റെ ശാരീരിക പറഞ്ഞ വിഷയങ്ങളൊക്കെ പറഞ്ഞ്, പക്ഷെ അവരുടെ ശരീര മുഖത്ത് ഇങ്ങനെ ചെറിയ രോമമുള്ളതിനെ കുറിച്ച് പോലും ആള് പറഞ്ഞുപോയി. ഇങ്ങനെ ഭാര്യനോട് പറയുമ്പോ എല്ലാം പറഞ്ഞുപോലെ. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് അതൊക്കെ സംഭവം കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ട് ഇയാളൊരിക്കെ പിന്നെ വീട്ടിന്റെ മുറ്റത്ത് തട്ടി തടഞ്ഞ് വീണ്. അപ്പൊ ഭാര്യനെ വിളിച്ച് ഞാൻ അവിടെ വീണ് പോയി, കല്ലുമ്മ തട്ടി വീണ് എന്ന് പറഞ്ഞു. അപ്പോ കുറെ കാലം കഴിഞ്ഞിട്ടാണ്, അപ്പൊ പെണ്ണ് പറയണല്ലോ കൂടെ ജോലി ചെയ്യുന്ന പെണ്ണിന്റെ മുഖത്തുള്ള കുറ്റിരാമം കാണാൻ കാഴ്ചയുണ്ട്. മുന്നിൽ കിടക്കണ പിന്നെ കല്ല് വലിയ കല്ല് കാണാൻ കാഴ്ചയല്ലേന്ന് വെച്ചിട്ട് പ്രതികരിച്ചു എന്നാണ്. ഇയാള് വീട് കിടക്കാണ്, താങ്ങാൻ വേണ്ടിയിട്ടാണ് അവളെ വിളിച്ചത്. അപ്പൊ അവള് മനസ്സിലായില്ല ഇത്. അത് പ്രത്യേകതയാണ്, അത് നമ്മള് പിന്നെ മനസ്സിലാക്കണം. അള്ളാഹു കാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഒരു വളവുണ്ട്, ആ വളവ് അത് നിർത്താൻ പോയിട്ടുണ്ടെങ്കിൽ അത് അത് പിന്നെ അയൽ പിന്നെ പൊട്ടിക്കലാണ് എന്ന് പറഞ്ഞു, വാലിലിനെ പൊട്ടിക്കലാന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു പ്രത്യേകത മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രത്യേകത മനസ്സിലാക്കിയിട്ടുള്ള പോക്കാണെങ്കിൽ അത് വളരെ ആ പ്രയോഗം ശരിക്കും മനഃശാസ്ത്രപരമായിട്ടുള്ള നല്ലൊരു പ്രയോഗമാണ്. അള്ളാഹു കാക്കട്ടെ. ഇവിടെ വേറെ വിഷയം, നമ്മൾ ഈ വചനാക്കും ശോഭ കബൈല വിശദീകരിക്കുന്നതിന് മുമ്പ്, ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ഈ സൃഷ്ടിപ്പിൽ നമ്മൾ പറഞ്ഞു ഉൻസയെ സൃഷ്ടിച്ച, ദക്കറിനെ സൃഷ്ടിച്ച നമ്മൾ പറഞ്ഞു, ഇനി പല ഘട്ടങ്ങൾ കഴിഞ്ഞു പോയത് പറഞ്ഞു. ഈ ഉൻസയെ സൃഷ്ടിച്ചത് ഈ ദക്കറിൽ നിന്നാണ് അല്ലെ. അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു വഖലഖ മിൻഹ സൗജഹ, ആദമിൽ നിന്ന് ആദമിന്റെ ഇണയെ സൃഷ്ടിച്ചു. വിശുദ്ധ ഖുർആനിലെ ഒന്നിലധികം ആയത്തുകളിൽ കാണാൻ സാധിക്കും, സൂറത്ത് ആറാഫില് ഒക്കെ കാണാം. അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞിട്ട് പിന്നെ ഈ ദക്കറിൽ നിന്നാണ് അതിന്റെ ഉൻസയെ അല്ലാഹു സുബ്ഹാന തആല സൃഷ്ടിച്ചത്, ആണിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാന തആല പെണ്ണിനെ സൃഷ്ടിച്ചത്. ഈ ആയത്തിനെ വിശദീകരിച്ച തഫ്സീറുകളിൽ, പ്രത്യേകിച്ച് അഹമ്മദ് അമീൻ ശംഖീതി അഥവാ ഉൽ ബയൻ എന്ന് പറയുന്ന തഫ്സീറിൽ, അദ്ദേഹം ഇവിടെ വിശദീകരിച്ച ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖ മിൻഹ, ആ നഫ്സ് ഉണ്ടല്ലോ ആണ്, അതിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ആരെ സൃഷ്ടിച്ചത്, സൗജഹ, അതിന്റെ ഇണയെ സൃഷ്ടിച്ചത്. അപ്പോ ആദ്യം പഠിച്ചത് ആരെയാണ്? ആണിനെയാണ്, ആണിനെയാണ്. ആ ആണിൽ നിന്നാണ് ആരെ പഠിച്ചത്? പെണ്ണിനെ പഠിച്ചത്, പെണ്ണിനെ പഠിച്ചത്. അപ്പൊ ആണിനെ തുടർന്നാണ് ആര്? പെണ്ണ്. ആണിനെ തുടർന്നാണ് പെണ്ണ് സൃഷ്ടിപ്പിൽ. പെണ്ണല്ല ആദ്യം, പിന്നെയോ ആണാണ് ആദ്യം, പിന്നെ ആ ആണിന്റെ ഒരു ബ്രാഞ്ച് എന്ന പോലെയാണ് ആര്? പെണ്ണ്. ആ ആണിന്റെ എല്ലൂരിയിട്ടാണ് അതിൽ നിന്നാണ് ആരെ പഠിക്കുന്നത്, പിന്നെ പെണ്ണിനെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണാണ് ആദ്യം, ആണിനെ തുടർന്നാണ് പെണ്ണ്, ആണിന്റെ ഒരു ഭാഗമാണ് പെണ്ണ്, ആണിന്റെ ഒരു ഭാഗമാണ് പെണ്ണ്. അതുകൊണ്ട് തന്നെ ആണും പെണ്ണും ഒരുപോലല്ല, ആണും പെണ്ണും ഒരുപോലല്ല സൃഷ്ടിപ്പിൽ, ആണും പെണ്ണും ഒരുപോലല്ല. അതാണല്ലോ ഇവിടുത്തെ ഈ പിന്നെ ഈ പ്രാപഞ്ചികമായിട്ടുള്ള വ്യവസ്ഥിതി, സൃഷ്ടിപ്പ്. അതിൽ ആണും പെണ്ണും ഒരുപോലല്ല, കാരണം ആണിനും പെണ്ണിനും അല്ലാഹു സുബ്ഹാന തആല ഒപ്പല്ല ഇങ്ങനെ രൂപം ഉണ്ടാക്കിയിട്ട് ഊതിയത്. പിന്നെയോ ആണിന് അല്ലാഹു സുബ്ഹാന തആല പടച്ച് അതിൽ റൂഹ് ഊതിയതിനു ശേഷം പിന്നെ ആ ആണിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്, പെണ്ണിന് ജന്മം നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രാപഞ്ചികമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനെ തുടർന്നാണ് പെണ്ണിനെ നിശ്ചയിച്ചത്, പെണ്ണിനെ നിശ്ചയിച്ചത്. ഈ ഒരു പരിഗണന അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തിന്റെ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്, മതത്തിന്റെ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിന് നൽകിയ മുഴുവൻ സ്വാതന്ത്ര്യങ്ങളും അതേപോലെ തന്നെ ആണിന് നൽകിയ മുഴുവൻ ഹുക്കുകളും അതുപോലെയല്ല പെണ്ണിന് നൽകിയിട്ടുള്ളത്. പിന്നെയോ പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യത്തിൽ പരിധി വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അവകാശങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, ആണിനെ പോലെയല്ല ആണിനേക്കാൾ താഴെ ഉള്ള പരിധിയാണ് വെച്ചിട്ടുള്ളത്. അത് പ്രാപഞ്ചികമായിട്ടുള്ള അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയാണ്, അതേപോലെ തന്നെ മതപരമായിട്ടുള്ളതായ വ്യവസ്ഥിതിയാണ്. ആണും പെണ്ണും ഒരുപോലെയാണ്, ആണിനും പെണ്ണിനും ഇടയിൽ സമത്വം എന്ന് പറഞ്ഞെങ്കിൽ മഹാവിഡ്ഢിത്ത, മഹാവിഡ്ഢിത്ത. എന്തുകൊണ്ട്? അതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിൽ പരിഗണിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായിട്ടുള്ളതായ ഈ നിയമവ്യവസ്ഥകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചില്ല. അത് എല്ലാവരും സമ്മതിക്കണം, എല്ലാവരും സമ്മതിക്കണം. പിന്നെ ഒരിക്കലും പിന്നെ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയാത്ത വിധം ഉള്ള ഒരു സമത്വ മനുഷ്യന്മാരെന്തിനാണ് കെട്ടി പറയുന്നത്? അത് മഹാവ്യാജാണ്, മനസ്സിലായി? ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണിന്റെ പോലെ എല്ലാ വിഷയത്തിലും സമത്വം പറഞ്ഞിട്ടുണ്ടെങ്കിലേ നടക്കുക, ഒരിക്കലും നടക്കൂല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അർ-റിജാൽ ഖവ്വാമൂൻ അലന്നീസ, എന്താ അർ-റിജാൽ, പുരുഷന്മാർ ഖവ്വാമൂൻ അലന്നീസ, സ്ത്രീകളുടെ മേൽ മേലധികാരമുള്ളവരാണ്, മേലധികാരമുള്ളവരാണ് സ്ത്രീ. ഇനി ഏതൊരു പുരുഷായുസിന്റെ ഘട്ടത്തിലായാലും, ഉമ്മയായാലും മകളായാലും ഭാര്യയായാലും ഇനി മറ്റു സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന അവസ്ഥയിലായാലും സ്ത്രീ എപ്പോഴും പുരുഷന്റെ സംരക്ഷണത്തിലാണ്, പുരുഷന്റെ സംരക്ഷണത്തിലാണ്, അത് കൊണ്ട് വിധിക്കപ്പെട്ടവളാണ് സ്ത്രീ. അതേപോലെ തന്നെ വലി രിജാലി അലൈഹിന്ന ദറജ, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വലി രിജാലി, പുരുഷന്മാർ കൊണ്ട് അലൈഹിന്ന, സ്ത്രീകളെക്കാൾ ദറജ, ഒരു പദവി. അത് മതപരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞാണ് പുരുഷന്മാർക്ക് ദറജ ഉണ്ടെന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണ് എന്ത് ചെയ്യേണ്ടത്, ചെലവഴിക്കേണ്ടത്. പെണ്ണിനെ ജോലി കൂട്ടിട്ട് ആണ് തിന്നാന്നുള്ളത് ഇസ്ലാമിലില്ല. പിന്നെയോ ആണ് അധ്വാനിച്ചിട്ട് നഫഖത്ത്, ജീവിത ചെലവുകളൊക്കെ ആരെ മേലാണ്, പുരുഷന്റെ മേലാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് അർജാലു ഖവ്വാമൂന അലൽ നിസാ ബിമാ ഫദ്ദല അല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖു മിൻ അംവാലിഹിം. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് പുരുഷന്മാർക്ക് മേലധികാരം ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താ, വബിമാ അൻഫഖു മിൻ അംവാലിഹിം, പുരുഷന്മാരാണ് എന്ത് ചെയ്യേണ്ടത്, അവരുടെ സ്വത്ത് ചെലവഴിക്കുന്നത്, പെണ്ണല്ല ചെലവഴിക്കേണ്ടത്. പിന്നെയോ ആണ് അധ്വാനിച്ചിട്ട് ആണാണ് ചെലവ് വഹിക്കേണ്ടത് ഇസ്ലാമിൽ. അപ്പോ അതുകൊണ്ട് തന്നെ പിന്നെ വിശുദ്ധ ഖുർആനിൽ അതേപോലെ തന്നെ പിന്നെ മറിയം, മറിയമിന്റെ ഉമ്മ ഹന്ന, അവരുടെ പിന്നെ പ്രാർത്ഥനയും മറിയം കുട്ടിയുണ്ടായതുമായ സംഭവത്തിൽ അവർ പറയാണ് വലൈസ ദക്കറു കൽ ഉൻസ. എന്താ വലൈസ ദക്കറു കൽ ഉൻസ, ആണ് പെണ്ണിനെ പോലല്ല, കാരണം ഇവർ ആൺകുട്ടിയാണ് വിചാരിച്ചിട്ടാണ് പിന്നെ മസ്ദുൽ അക്സയിലേക്ക് കുഞ്ഞിനെ നേർച്ച നേർന്നത്. പക്ഷെ പ്രസവിച്ച് നോക്കുമ്പോൾ മറിയമാണ്, പെണ്ണാണ്. അപ്പൊ അവർ പറയാണ് വലൈസ ദക്കറു കൽ ഉൻസ, ആണ് പെണ്ണിനെ പോലെയല്ലോ എന്ന് പറഞ്ഞു. എന്താ കാര്യം, ആൺകുട്ടി അല്ലെങ്കിൽ ഒരു ആണിനെ പള്ളി പരിപാലനത്തിനും അതേപോലെ തന്നെ പള്ളിയിലുള്ള വിഭാഗത്തിനും ഒഴിഞ്ഞിടുന്നത് പോലെയല്ലേ ഒരു പെണ്ണിനെ ഒഴിഞ്ഞിടുന്നത്. അപ്പൊ അവർ ആ ഒരു പ്രത്യേകത അവർ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ വചനാക്കിയിട്ട് ഇറക്കുകയാണ്. അതിലെന്താ മനസ്സിലാക്കാനുള്ളത്, ആണും പെണ്ണും ഒരുപോലെയല്ല. ഈ സമസൃഷ്ടി ഈ ഭാവം അല്ലെങ്കിൽ സമത്വഭാവം എല്ലാ വിഷയങ്ങളിലും ആണിനും പെണ്ണിനും ഒരു അവകാശം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ആണും പെണ്ണും ഒരുപോലെയല്ല. ഇപ്പൊ ആണിന്റെ പകുതി സ്വത്തോരിയാണ് ആർക്ക്, പെണ്ണിനുള്ളത്. അതെല്ലാ ഘട്ടങ്ങളിലല്ല, ചില ഘട്ടങ്ങളിൽ ആണിന് സ്വത്ത് നിഷേധിക്കപ്പെടും, പെണ്ണിന് കിട്ടും. പക്ഷേ അത് ചില കേസുകളിൽ. എന്നാൽ മൊത്തത്തിലുള്ളത് എന്താ, മൊത്തത്തിൽ ഇങ്ങനെയാണ്. അതേപോലെ തന്നെ ഒരു ആണ് സാക്ഷ്യം വഹിക്കേണ്ടടുത്ത് രണ്ട് പെണ്ണ് സാക്ഷ്യം വഹിക്കുന്ന വിഷയങ്ങൾ, ഇതേപോലെ പല വിഷയങ്ങളുണ്ട്. അതിലൊക്കെ ആണിയും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട് ഇസ്ലാമിൽ, ഹുക്മിൽ. മനസ്സിലായോ? തലാക്ക്, ആരെ തലാക്ക് നിർവഹിക്കേണ്ടത്? ആണാണ്. ഒരിക്കലും പെണ്ണ് തലാക്ക് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ സാധുവാകൂല, പെണ്ണിന് തലാക്ക് എല്ലാവരും പറ്റൂല. പിന്നെയോ പെണ്ണ് ആണിനെ കൊണ്ട് തലാക്ക് ചൊല്ലിക്കണം, അതിന് ഖുൽഉ എന്ന് പറയും. അല്ലെങ്കിൽ ആണ് തലാക്ക് ചൊല്ലണം, അതിന് തലാക്ക്, അല്ലെങ്കിൽ പിന്നെ ഫസ്ഖാണ്. ഏതായാലും പെണ്ണ് തലാക്ക് ഇല്ല എന്നുള്ളത് ഇല്ല ഇസ്ലാമിൽ. തലാക്ക് ഏൽപ്പിച്ചിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആല ആണ്. ഇങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഇസ്ലാമിൽ എന്തിനാ പറഞ്ഞത്? അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശപിച്ചു. ലാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസ വൽ മുതശബ്ബിഹാത് മിനൻ നിസായി ബിർറിജാൽ. പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളോട് സദൃശ്യപ്പെടുന്ന പുരുഷന്മാരെ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാരോട് സദൃശ്യരായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെയും അള്ളാഹു റസൂൽ ശപിച്ചിരിക്കുന്നു. എന്തിനാ ശപിച്ചത്? കണ്ട, അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ തന്നെ ആണിനും പെണ്ണിനെയും ഒപ്പമല്ല, പിന്നെയോ ആണിനെ സൃഷ്ടിച്ചിട്ട് പെണ്ണിനെ പിന്നെ അതിനാ സൃഷ്ടിച്ചത്, ഒരുപോലല്ല. പെണ്ണിന്റെ സൃഷ്ടിപ്പിൽ തന്നെ പെണ്ണിന് എന്തുണ്ട്? ചില കുറവുകൾ, അതേപോലെ തന്നെ ചില സൃഷ്ടിപരമായിട്ടുള്ളതായ പ്രത്യേകതകൾ, കുറവുകളുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ഈ ഉണ്ടല്ലോ ഈ രണ്ട് തട്ട്, അതിനെ ഒന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഈ സദൃശ്യപ്പെടുന്നത്. ആണ് പെൺകോലം കെട്ട്, പെണ്ണ് ആൺകോലം കെട്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിപ്പിൽ തന്നെ നിശ്ചയിച്ചതായ ഈ സംഗതിയോട് ഏറ്റുമുട്ട ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അവർക്ക് ശാപം പറഞ്ഞത്. ഒരു പെണ്ണിന്റെ രീതിയിൽ, വസ്ത്രത്തിൽ, അതേപോലെ തന്നെ സംസാരത്തിൽ ഒക്കെ കൃത്രിമത്വം കാണിക്കുന്ന ആണുങ്ങളെയാണ് ശപിച്ചത്. അതേപോലെ തന്നെ പെണ്ണുങ്ങളെയും ശപിച്ചു. ആൺകോലം കെട്ടിയിട്ട് ചില പെണ്ണുങ്ങൾ ആണുങ്ങളെ മാതിരി ആൺകോലത്തിൽ, അതേപോലെ തന്നെ ആണുങ്ങളെ പോലെ സംസാരത്തിൽ ഇങ്ങനെ ഉണ്ടാവും. അത് ശാപാർഹമായിട്ടുള്ളതായ പ്രവൃത്തിയാണ്. ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഏതായാലും ഇതിപ്പോ ലോകം എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിഷയം കൂടിയാണ്, മനസ്സിലായി? ആണും പെണ്ണും ഒരുപോലെയല്ല എന്നുള്ളത്. ഈ സമത്വം സമത്വം നടത്തി പിന്നെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആളുകൾ, അവര് വരെ പിന്നെ ഈ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ട് വാദിച്ച് ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് ലോകം വളരെ അപകടത്തിലാണ്. രോഗങ്ങളിൽ, മയക്കുമരുന്നുകളിൽ, മദ്യങ്ങളിൽ, ഇങ്ങനെയാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതായ ദീൻ വിശദീകരിച്ചിട്ടുള്ളതായ ഈ ഒരു വിഷയം ഇതിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ആണിനെ സൃഷ്ടിച്ചു, ആ ആണിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയെ സൃഷ്ടിച്ചത്. പെണ്ണിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആണിനെ പെണ്ണിനെ ഒപ്പല്ല സൃഷ്ടിച്ചിട്ടുള്ളത്, പിന്നെ ആണിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പെണ്ണിന് സൃഷ്ടിപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോ പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വ്യത്യാസം നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ മതവിധികളിലും അള്ളാഹു സുബ്ഹാനഹു വതാല വ്യത്യാസം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം പിന്നെ മനുഷ്യകുലത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല മൊത്തത്തിൽ ആദരിച്ചിട്ടുണ്ട്. വലക്കത് ഖിറം നബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ആ ആദരവിൽ, ആ മൊത്തത്തിലുള്ള ആദരവിൽ ആരുമുണ്ട്? പെണ്ണുണ്ട്, പെണ്ണുണ്ട്. മാത്രമല്ല ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വതാല മറ്റു മതങ്ങളിലും ദർശനങ്ങളിലും ഇല്ലാത്ത ആദരവുകളാണ് ആർക്ക് നൽകിയിട്ടുള്ളത്? പെണ്ണിന് നൽകിയിട്ടുള്ളത്. പെണ്ണിനെ മനുഷ്യനാണോ അല്ലേ എന്നുള്ളത് ചർച്ച ചെയ്യാൻ കൂടിയ മീറ്റിങ്ങുകളെ കുറിച്ച് കാണാൻ സാധിക്കും. ചില മത മേലാളന്മാരുടെ നേതൃത്വത്തിൽ മതസഭകൾ സ്ത്രീയെ മനുഷ്യനായി പരിഗണിക്കണോ വേണ്ടത്? അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഇവിടെ ജീവിതം ഹറാമാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം വന്നത്. അവർക്ക് ജീവിക്കാൻ അനുവാദം കൊടുത്ത്, സ്വത്ത് നിഷേധിച്ചിരുന്നു, സ്വത്ത് നിഷേധിച്ചിരുന്നു, സ്വത്ത് തരൂല എന്ന് പറയുന്നു. അന്ന് സ്വത്ത് വകവെച്ച ദീനാണ് ആര്? ദീനുൽ ഇസ്ലാം. യഥേഷ്ടം പെണ്ണ് കെട്ടി പെണ്ണിനൊരു വില ഉണ്ടായിരുന്നില്ല, യഥേഷ്ടം പെണ്ണ് കെട്ടിയിട്ട് പെണ്ണിനൊരു വില ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇസ്ലാം വന്നിട്ട് എന്ത് ചെയ്തത്? യഥേഷ്ടം കെട്ടുന്നത് അവസാനിപ്പിച്ചിട്ട് ആ കൂടിയാൽ നാല് എന്നതിൽ എന്ത് ചെയ്തത്? അതിനെ പരിമിതപ്പെടുത്തിയത്. അതേപോലെ തന്നെ സ്ത്രീക്ക് വിദ്യാഭ്യാസം, അതേപോലെ തന്നെ സ്ത്രീക്ക് പിന്നെ അതേപോലുള്ളതായ അവരുടെ പ്രകൃതിക്കിണങ്ങിയതായ പ്രവൃത്തികൾ കാര്യങ്ങൾ ഇതൊക്കെ ഇസ്ലാം എന്ത് ചെയ്തത്? വകവെച്ചത്. അപ്പോ പിന്നെ ഈ തക്രീമുണ്ടല്ലോ, ആദരവ്, മനുഷ്യനുള്ളതായ ആദരവ്, അത് അള്ളാഹു സുബ്ഹാനഹു വതാല സ്ത്രീക്കും പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം അത് ഏറെ വകവെച്ച ദീനാണ്. ഇസ്ലാമിൽ ആദ്യത്തെ ഷഹീദത്ത് ഒരു പെണ്ണാണ്, ആദ്യം ഷഹീദായത് ഒരു പെണ്ണാണ്. ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നത് ഒരു പെണ്ണാണ്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകുമ്പോൾ റസൂലുള്ളാഹിന്റെ അവസാനത്തെ വസിയത്ത് അന്നിസ വമാ മലക്കത്ത് അയ്മാനുക്കും, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, അടിമകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. അത് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുള്ളത്. മനസ്സിലായ? അപ്പോ ആ ആദരവും ബഹുമാനമൊക്കെ സ്ത്രീകൾക്കുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ വിഷയങ്ങളിലും ആണും പെണ്ണും ഒരേപോലെ അവകാശങ്ങളും ഒരേപോലെ സ്വാതന്ത്ര്യവും ഉള്ളവരാണ് എന്നുള്ളതല്ല. ഇസ്ലാമിൽ സ്ത്രീക്ക് ചില അച്ചടക്കങ്ങളുണ്ട്, ചട്ടക്കൂടുകളുണ്ട്. അത് പ്രത്യേകം അവർക്കുള്ള അച്ചടക്കങ്ങളും ചട്ടക്കൂടുകളുമാണ്. അത് സ്ത്രീകളുടെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതിനും അവർക്കുള്ള ആദരവുമായിട്ടാണ്. അതിനെയാണ് ഇന്ന് ഈ സമത്വവാദികളും അതേപോലെ തന്നെ സ്വാതന്ത്ര്യവാദികളും ചെയ്യുന്നത്. അത് സ്ത്രീക്ക് പീഡനമാണ്, അത് സ്ത്രീക്ക് ജയിലാണ്, അത് സ്ത്രീക്ക് അപമാനമാണ് എന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് തീർത്തും അവരുടെ അപക്വമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിഹീനമായിട്ടുള്ളതായ ചില വിലയിരുത്തലുകൾ മാത്രമാണ്. طيب يا ايها الناس انا خلقناكم من ذكر وانثى وجعلناكم شعوبا وقبائل عندي شعوبا وقبائل الله تعالى وجعلناكم നിങ്ങളെ നാം ആക്കുകയും ചെയ്തിരിക്കുന്നു. شعوبا شعوب شعوب എന്ന് പറഞ്ഞാൽ شعوب بن قبائل പിന്നെ ഐമാറ അമായിർ അമായിർ ബുത്തൂൻ അതേപോലെ തന്നെ ഫുഹൂൽ പിന്നെ ഫസായിൽ ഈ ഇത് ആറെണ്ണം ഉണ്ടല്ലോ ഇത് ആറെണ്ണം അറബികളുടെ തബക്കകളാണ് അറബികളുടെ തബക്കകളാണ് അറബികളുടെ തബക്കുകൾ നടത്തുന്നെങ്കിൽ അറബികളൊക്കെ പല വകുപ്പുകളാണ് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടാനുള്ളതിന് ഷുഉബ് എന്ന് പറയും. കബീലകളുടെ കൂട്ടത്തിനാണ് ഷുഉബ് എന്ന് പറയാം. കബീല ഉണ്ടല്ലോ അമായിർ, ഈ അമീറ എന്ന് പറയും, അതൊരു ഗോത്ര കൂട്ടാണ്, അറേബ്യൻ കൂട്ടാണ്. അത് കുറെ കൂടുമ്പോഴാണ് കബായിൽ എന്ന് പറയാം. അറബികൾ ബുത്തൂൻ ബത്തുനുകളുണ്ട്, അതും ഒരു കൂട്ടാണ്, ബത്തുനുകളുടെ കൂട്ടത്തിനാണ് അമായർ എന്ന് പറയാം. അതേപോലെ തന്നെ ബുത്തൂൻ, അത് ഫഹദുകളുടെ കൂട്ടത്തിനാണ് ബുത്തൂൻ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അറബികളുടെ ഓരോ വിവിധ ദർജകളാണ്, തബക്കകളാണ്, തബക്കകളാണ്. അതിൽ ചില നിർണിത കൂട്ടത്തിന് ഫസീല എന്ന് പറയും, ഫസായിൽ. മറ്റു ചില നിർണിത കൂട്ടത്തിന് ഫുഹൂദ് എന്ന് പറയും. പിന്നെ ചിലതിന് ബുത്തൂൻ എന്ന് പറയും, ചിലതിന് അമായിർ എന്ന് പറയും, ചിലതിന് ഖബായിൽ എന്ന് പറയും, ചിലതിന് ഷുഊബ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഈ ഷുഊബിന് ഉദാഹരണമാണ് ഹുസൈമ, അറേബ്യൻ ഗോത്രത്തിൽ ഹുസൈമ. ഖബീലക്ക് ഉദാഹരണമാണ് കിനാന. അമായിറിന് ഉദാഹരണമാണ് ഖുറൈഷ്. ബുത്തൂനിന് ഉദാഹരണമാണ് ഖുസൈ. ഫുഹൂദിന് ഉദാഹരണമാണ് ബനു ഹാഷിം. ഫസായിലിന് ഉദാഹരണമാണ് അബ്ബാസ്, അല്ലെങ്കിൽ ബനു അബ്ബാസ്, അബ്ബാസിന്റെ കുടുംബം. ഇപ്പൊ വരും നോക്കി, ഈ ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഹുസൈമ എന്ന് പറഞ്ഞെങ്കിൽ വലിയ ഗോത്രങ്ങളുടെ വലിയ ഒരു എന്താണ് പിന്നെ ഗ്രൂപ്പാണ്, വലിയൊരു വിഭാഗമാണ്. കിനാനയും അങ്ങനെ തന്നെയാണ് ഗോത്രങ്ങളുടെ, പക്ഷെ അത് ഷോബിനോളം വലുപ്പുണ്ടാവില്ല. ഇത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഈ അറേബ്യൻ ഗോത്രങ്ങൾ വിഭജിക്കപ്പെടുക. അപ്പൊ ഇന്നയാൾ ഇന്ന ഖബീലയിലാണെന്ന് പറയുന്നത് കേൾക്കാം, ഇന്നയാൾ ഇന്ന അമീറയിലാണെന്ന് പറയുന്നത് കേൾക്കാം, ചിലർ ഇന്ന ബുത്തൂനിൽപ്പെട്ടതാണെന്ന് പറയുന്നത് കേൾക്കാം. അപ്പൊ എന്താണ് ഈ ബുത്തൂൻ, എന്താണ് ഈ ഫുഹൂദ്, എന്താണ് ഈ ഫസീൽ, ഫസായിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമല്ല. അത് അറേബ്യൻ ഗോത്രങ്ങളുടെ വ്യത്യസ്ത തബക്കകളാണ്, തബക്കകളാണ്. നമ്മൾ സൂറത്ത് മാരിജിൽ പറഞ്ഞില്ലേ, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമി ഇദിൻ ബിബനി വ സ്വാഹിബതിഹി വ അഖി വ ഫസീലതിഹി ലതി തുവി ഫസീലത്ത്. ഈ ഫസീലത്തിന്റെ ബഹുവചനമാണ് ഫസായിൽ. അതെന്താ ഈ ഫസീലത്ത്? ഫസീലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേബ്യൻ ഗോത്രങ്ങളുടെ ഒരു ചെറിയ ഉപഗോത്രം, ചെറിയൊരു വകുപ്പ്, അതിനാണ് ഫസീല എന്ന് പറയുക. അതേപോലെ തന്നെ ഫഹദ് എന്ന് പറയും, ഫുഹൂദ്. അത് അറേബ്യൻ ഗോത്രത്തിൽ ഫഹദ് എന്നുള്ള ഉദ്ദേശം ബനു ഹാഷിമാണ്. അതേപോലെ തന്നെ ബത്തുൻ, ബുത്തൂൻ എന്ന് പറയും. ഗോത്രങ്ങളിൽ ബുത്തൂൻ എന്ന് പറഞ്ഞെങ്കിലും അതുകൊണ്ട് അറേബ്യൻ ഗോത്രത്തിൽ ഉദ്ദേശം ഖുസൈയാണ്, എന്റെ ഉദാഹരണം. ഇവിടെ ചില പിന്നെ മൊത്തത്തിൽ എന്ത് പറയും, ഈ പരിഗണന, ഈ ആൾബലത്തിന്റെ പരിഗണന അല്ലാതെ ഒന്നും ഒന്നിനെ പറയും. ഷുഊബ് എന്ന് പറയും, ഖബീല എന്ന് പറയും, ഇപ്പൊ ഖുറൈശ് ഖബീലയാണ് എന്ന് പറയും. ശരിക്കും ഖുറൈശ് ആ പരിഗണനയിലെ അമീർ റിമാറയാണ്, റിമാറ അമായിറാണ്. മനസ്സിലായോ? ഏതായാലും ഇവിടെ നമ്മൾ വജഅൽനാകും, അള്ളാഹു പറയുന്നത് നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു, ഷുഊബൻ വഖബായിൽ, ഷുഊബുകളും ഖബീലകളും. ഇങ്ങനെ ആക്കിയിട്ടുള്ളത് ലി താറഫു, നിങ്ങൾ അന്യോന്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്, പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഷുഊബ് എന്ന് പറഞ്ഞെങ്കിൽ അനറബി ഗോത്രങ്ങൾ, ഖബീലകൾ എന്ന് പറഞ്ഞെങ്കിൽ അറബി ഗോത്രങ്ങൾ. അങ്ങനെ തഫ്സീറിൽ വന്നത് കാണാം. അപ്പോ നിങ്ങളെ ഷുഊബൻ പറഞ്ഞെങ്കിൽ പിന്നെ അനറബികൾ ആയിട്ടുള്ളവരുടെ വകുപ്പുകൾ, ഗോത്രങ്ങൾ. ഖബീലകൾ, അത് ഖബായിലകൾ എന്ന് പറഞ്ഞാൽ, ഖബായിൽ എന്ന് പറഞ്ഞെങ്കിൽ അറേബ്യൻ ഗോത്രങ്ങൾ. ഏതായാലും നിങ്ങളെ നാം ഷുഊബുകളും ഖബായിലുകളുമാക്കി, ലിതാറഫു, നിങ്ങൾ അന്യോന്യം തിരിച്ചറിയണം. إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا. നിങ്ങളെ നാം ഷുഊബുകൾ, അതേപോലെ ഖബായിൽ. ഷുഊബ് എന്ന് പറഞ്ഞാൽ ഷാബുകൾ, അത് നമ്മൾ പറഞ്ഞ് എന്താ അതിന്റെ ഉദ്ദേശം എന്നുള്ളത്. തഫ്സീറുകളിൽ പിന്നെ അനറബികൾ ഗോത്രങ്ങൾക്ക് ഷുഊബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഖബീലകൾ എന്നാണ് അറബികളുടെ ഗോത്രങ്ങൾ. അതല്ല, ഇത് പിന്നെ അറേബ്യൻ ഗോത്രത്തിൽ തന്നെ വിവിധ തബക്കകളിൽ ആദ്യത്തെ തബക്കയാണ് ഷാബുകൾ, പിന്നെ ഖബീലകൾ. ഇങ്ങനെ തഫ്സീർ ചെയ്തവരുണ്ട്. ഉദ്ദേശം എന്താ? ഉദ്ദേശം ഇവിടെ പിന്നെ ഈ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ വിശിഷ്യ ഭയങ്കര ഈ ഗോത്ര പെരുമകൾ, അതേപോലെ തന്നെ ഈ പിന്നെ മൂഢമായിട്ടുള്ളതായ ഫഹറുകൾ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സാമൂഹ്യ ശ്രേണി വളരെ പരിതാപകരമായ രീതിയിൽ ഇനി പോയിരുന്നത്. ഒരു വിഭാഗം മേലാളന്മാർ, വേറൊരു വിഭാഗം താഴെക്കടയിലുള്ളവർ, അങ്ങനെ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല അത് ട്രീറ്റ് ചെയ്യാണ്. അങ്ങനെ ഗോത്രത്തിന്റെയും അതേപോലെ തന്നെ വർഗത്തിന്റെയും പേരിൽ രണ്ട് തട്ടില്ല. ഇസ്ലാമിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ ഉന്നതനാണ്, ഒരു മനുഷ്യൻ പിന്നെ താഴ്ന്നവനാണെന്നുള്ളതിനുള്ള മാനദണ്ഡം, അത് ഗോത്രവുമല്ല, അത് വർഗവുമല്ല. പ്രത്യേക ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അക്രം എന്ന ആദരവുറ്റവൻ, മാന്യൻ, അത് ഏറ്റവും തഖ്വയുള്ളവനാണ്. അഫ്ഖ എന്ന് പറഞ്ഞാൽ എന്താ? അഫ്ഖ എന്ന് പറഞ്ഞാൽ തഖ്വയിൽ, അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, ഇസ്മുത്ത് തഫ്ദീലാണ്. അഫ്ഖ എന്ന് പറഞ്ഞാൽ ഏറ്റവും തഖ്വയുള്ളവൻ എന്നാണ്, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ് എന്നുള്ളത്. പിന്നെ ഒരു കവി പറഞ്ഞില്ലേ, വഖദ് റഫഅൽ ഇസ്ലാം സൽമാൻ ഫാരിസിൻ വഖദ് വാദ അശ്ർകുൽ നസീബ ഔ ഷരീഫ നസീബ അബാലഹബിൻ. അതായത് വഖദ് റഫഅൽ ഇസ്ലാം, ഇസ്ലാം ഉയർത്തി സൽമാൻ ഫാരിസിൻ, പേർഷ്യക്കാരൻ സൽമാൻ. എന്നാൽ വഖദ് വാദ അശ്ർകു അവിൽ കുഫർ, ഷിർക്ക് നിലംപരിശാക്കി ആരെ? അൻ നസീബ് അബൂലഹബ് അല്ലെങ്കിൽ ഷരീഫ് അബൂലഹബ്, നസീബായ അബൂലഹബ്, നസീബ് എന്ന് പറഞ്ഞാൽ തറവാടി, തറവാടിയായ അബൂലഹബിനെ കുഫർ നിലംപരിശാക്കി. എന്നാൽ പേർഷ്യക്കാരനായ സൽമാനെ ഇസ്ലാം എന്ത് ചെയ്തു? ഉയർത്തി. അപ്പൊ ഇസ്ലാം, ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം, അതാണ് ഒരു മനുഷ്യനെ ഉന്നതനോ അതേപോലെ തന്നെ താഴ്ന്നവനോ ആക്കുന്നത്. പിന്നെ ഒരാളുടെ കുടുംബമോ ഒരാളുടെ ഗോത്രമോ അല്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിൽ, മക്കം ഫതഹായി, മക്കം ഫതഹായപ്പോ പിന്നെ ബിലാൽ ഇബ്നു റബാഹ് കഅബത്തിന് മുകളിൽ കയറുകയാണ്. അപ്പൊ കയറിയിട്ട് ബാങ്ക് വിളിക്കാണ്. അപ്പൊ അബൂ സുഫിയാനെ പോലുള്ള ഖുറൈശി പ്രമുഖന്മാരുണ്ട് അവിടെ. അപ്പോ ഇവരെ ഓരോരുത്തർ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. ബിലാൽ കയറി ബാങ്ക് വിളിക്കണ്, അതേപോലെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കഅബം തുറന്ന്, കഅബം തുറന്ന് ഉള്ളിൽ പ്രവേശിച്ചപ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പ്രവേശിക്കുന്നത് ബിലാല്, ഉസാമ, ഇങ്ങനെ ഈ അടിമകളാണ്. അപ്പൊ ഇത് കണ്ടപ്പോ ഇവർക്ക് ഭയങ്കര അത്ഭുതം. അവരന്യോന്യം അടക്കം പറയാൻ തുടങ്ങി. ചില അവരുടെ അടക്കം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വഹയിലൂടെ അറിയിച്ച്. പിന്നെ ആ രംഗം കാണുന്നതന്നെ ചിലർക്കൊക്കെ പിന്നെ അത് കാണാതിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ചിലര്. എങ്ങനെ ഈ ബിലാലിന്റെ ഒക്കെ ഈ അവസ്ഥ? ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന്ന് പ്രസംഗിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചത് ജനങ്ങളെ, ഇന്നല്ലാഹു ഖദ് അദ്ഹബ അൻകും ഉബയ്യത്തൽ ജാഹിലിയ, ജാഹിലിയത്തിലെ ഈ പിന്നെ നിഗളിപ്പുണ്ടല്ലോ അഹങ്കാരം, അത് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ തൊട്ട് പോക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ ആദമുക്കും ആദായിക്കും, പാപ്പാരെ പേര് പറഞ്ഞിട്ടുള്ളതായി പെരുമ നടിക്കൽ, അതും അള്ളാഹു നിങ്ങളിൽ നിന്ന് പോക്കിയിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ അന്നാസു റജുലാൻ, അന്നാസു റജുലാൻ, ജനങ്ങൾ രണ്ട് വിഭാഗം, ഒന്ന് ബറുൻ തഖിയുൻ കരീമുൻ അലല്ലാഹ്, ഒരു കൂട്ടർ പുണ്യാളന്മാർ ഭക്തന്മാർ അള്ളാഹുവിങ്കൽ ആദരണീയർ, മറ്റൊരു കൂട്ടർ ഫാജിറുൻ ഷഖിയുൻ ഹയ്യിനുൻ അലല്ലാഹ്, തെമ്മാടി നീചൻ അള്ളാഹുവിന്റെ അടുക്കൽ നിസ്സാരൻ. ഇങ്ങനെ രണ്ടു കൂട്ടരെ ജനങ്ങളിലുള്ളൂ. ഒരു കൂട്ടർ പുണ്യാളന്മാർ അള്ളാഹുവിങ്കൽ ആദരണീയർ, മറ്റൊരു കൂട്ടർ നീചന്മാർ അള്ളാഹുവിങ്കൽ പിന്നെ അനാദരണീയരായവർ, നിസ്സാരന്മാർ. ഇങ്ങനെ രണ്ടു കൂട്ടരേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു വന്നാസു ബനു ആദം, മനുഷ്യർ ആദമിന്റെ മക്കളാണ്. ആദമു മിൻ തുറാബ്, ആദം എവിടുന്ന? ആദമ് മിൻ തുറാബ്, മണ്ണിൽ നിന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിൽ ഈ ആയത്തോതി, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കറിൻ വഉൻസ വജഅൽനാകും ശുഉബം വഖബായില ലിതആറഫു ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഈ ആയത്ത് മക്കം ഫതഹിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. മനസ്സിലായി? അതോടുകൂടിയിട്ട് അവർക്ക് മനസ്സിലായി ഇസ്ലാമിൽ എന്തില്ല. ഇസ്ലാമിൽ ഈ കുടുംബത്തിന്റെ, ഗോത്രത്തിന്റെ, അതേപോലെ തന്നെ തറവാടിന്റെ പേരിലുള്ളതായ ഈ പെരുമയും അതിനു വേണ്ടിയിട്ടുള്ളതായ ആ പൊങ്ങച്ചമറിൽ അത് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ ബപ്പ അബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു. എന്താ മൻ ബപ്പ അബിഹി അമലുഹു? ഒരാളുടെ കർമ്മം ഒരാളെ ബാക്കിലാക്കിയിട്ടുണ്ട് എങ്കിൽ ലം യുസ്രി ബിഹി നസബുഹു, അവന്റെ കുടുംബം അവനെ ഏറ്റവും ചെയ്യൂല, സ്പീഡിലാവൂല. കർമ്മം ഒരാളെ ചെയ്തിട്ടുണ്ട്, പിറകിലാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ കുടുംബം അവനെ മുന്നിലാക്കൂല എന്നാണ് അതിന്റെ അർത്ഥം. എന്താ? ആ ഒരിക്കലും കുടുംബമല്ല നോട്ടം, പിന്നെയോ കർമ്മമാണ് നോട്ടം. അത് നല്ലതാണെങ്കിൽ അയാൾക്ക് മുന്നിൽ എത്താൻ കഴിയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബിലാലിന്റെ ഹഷ്ഹഷത് നാലൈ ചെരിപ്പടി ശബ്ദം റസൂലുള്ളാഹിന്റെ മുന്നിൽ സ്വർഗത്തിൽ കേട്ടു എന്നാണ്. റസൂലുള്ള സ്വർഗത്തിൽ പ്രവേശിച്ചു, അപ്പൊ തന്റെ മുന്നിലായിട്ട് കേട്ടു എന്നാണ്. ആരേതേത്? ബിലാൽ എന്നിവരുടെ ചെരിപ്പടി ശബ്ദം. അത് അദ്ദേഹത്തിന്റെ കർമ്മങ്ങളാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് എത്തിച്ചിട്ടുള്ളത്. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഖസ്സാൻ ഭരണാധികാരി ഇസ്ലാം സ്വീകരിച്ചു. അയാളെ പേരിന്റെ ഓർമ്മയിൽ വരുന്നില്ല. അങ്ങനെ അയാൾ ഇസ്ലാം സ്വീകരിച്ച് അയാൾക്ക് ഉമറിന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടി. അങ്ങനെ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ അയാൾ തവാഫ് ചെയ്യാണ്, മുസ്ലിം തവാഫ് ചെയ്യാണ്. അപ്പൊ ഇഹ്റാമിന്റെ വസ്ത്രമാണ്, ഇഹ്റാമിന് അദ്ദേഹത്തിന്റെ രീതാണ്ടല്ലേ ഈ തട്ടം, അതിങ്ങനെ തൂങ്ങിക്കിടന്ന്. അപ്പൊ തവാഫ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്ത് അയിമ ചവിട്ടി, ആ തട്ടത്തുമ്മ തവാഫ് ചെയ്യുമ്പോ ചവിട്ടി. അപ്പോ ഇയാളുടെ ശ്രദ്ധയിലിത് പെട്ട്, ഈ പിന്നെ ഹസാനിയുടെ ശ്രദ്ധയിൽപ്പെട്ട് ഇയാള്. അയാളോട് ഒറ്റ അടിയാണ്. അപ്പൊ ഈ അയാൾ ഭരണാധികാരിയായിരുന്നില്ലേ, ഇയാളെ അടിച്ച്, ഈ ചവിട്ടിയാളെ അടിച്ച്. അപ്പൊ ഈ അടി കൊണ്ട സാധാരണക്കാരന് ഉമറിനോട് വന്നിട്ട് പറഞ്ഞു, അമീർ മുഅ്മിനീൻ ഇന്ന തവാഫിന്റെ വേളയിൽ ഞാനിങ്ങനെ നടന്നപ്പോ കാല് തട്ടി അയാളുടെ വസ്ത്രത്തിൽ ഇയാൾ ഇന്നെ അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ പറഞ്ഞു ഖലാസ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ തവാഫ് കഴിഞ്ഞ് വന്ന് ഭരണാധികാരി ഹസാനി തവാഫ് കഴിഞ്ഞ് വന്ന് വന്നപ്പോ ഉമർ വിളിച്ച്, ഉമർ ചോദിച്ചു നിങ്ങൾ ഇയാളെ അടിച്ചോ എന്ന് ചോദിച്ചു. ആ ഞാൻ അയാളെ അടിച്ച്, കാരണം അയാള് സാധാരണക്കാരനാണ്, അയാളിന്റെ ഡ്രസ്സിൽ ചവിട്ടി, അതിലുള്ള ദേഷ്യത്താൽ അടിച്ചെന്നാണ്. അപ്പൊ ഉമർ പറഞ്ഞു നിങ്ങൾ സമ്മതിച്ചിരിക്കെ ഇസ്ലാമിൽ പിന്നെ പ്രതിക്രിയുണ്ട്, ഖിയാസുണ്ട്, ഖിസാസുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇയാളെ നിങ്ങളെ അടിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കണം എന്നറിഞ്ഞു. അപ്പോ ഹസാനി ഞാന് നേതാവാണ്, ഇവന് സൗഖത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇവന് സാധാരണക്കാരനാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു അയാളോട്, ഇന്നൽ ഇസ്ലാം ഖദ് സവ്വ ബൈനകുമ, എന്താ ഇന്നൽ ഇസ്ലാം, തീർച്ചയായും ഇസ്ലാം ഖദ് സവ്വ ബൈനകുമ, നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ തുല്യത നിശ്ചയിച്ചിട്ടുണ്ട്. ഹലാസ് ഇനി അവിടെ നേതാവാണ്, മറ്റോ പ്രജയാണ് എന്നറിഞ്ഞിട്ട് അങ്ങനത്തെ പരിപാടിയില്ല, തുല്യനാണ്. അതുകൊണ്ട് ഉമർ പറഞ്ഞ് ഒന്നുകിൽ ഇയാളോട് നിങ്ങൾ ക്ഷമാപണം നടത്തണം, എന്നിട്ട് അയാൾ മാപ്പ് വരികയാണെങ്കിൽ ഓക്കെ, പ്രതിക്രിയ അല്ല, അതില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് തച്ച അതേപോലെ തല്ല നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അതില് പിന്നെ നേരം വെളുക്കോളം ഒരു സമയം ചോദിച്ച്, ക്ഷമാപണം നടത്താൻ നേരം വെളുക്കോളം സമയം ചോദിച്ചു. അപ്പൊ ഉമർ കൊടുത്ത് സമയം കൊടുത്ത് രായിക്ക് രാമാനം ഇയാൾ എന്ത് ചെയ്തു, നാടുവിട്ട്, നാടുവിട്ട് അങ്ങനെ മുർത്തദ്ദായി. ഇയാള് പിന്നെ ക്രിസ്തുമതം വിശ്വസിച്ച് ഉറാമയുടെ ഭാഗത്തേക്ക് അയാൾ നാടുവിട്ട് പോകാൻ ചെയ്തു, രക്ഷപ്പെട്ടുപോയി. ഏതായാലും പിന്നെ അവിടെ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത് എന്താണ്, ഇന്നൽ ഇസ്ലാം ഖദ് സവ്വ ബൈനകുമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഫദ്ല ലി അറബിയൻ വലാ അജമിയൻ വലാ ലി അറബിയൻ അലാ അജമിയൻ വലാ ലി അസ്വദ അലാ അഹ്മർ വലാ ലി അഹ്മർ അലാ അസ്വദ് ഇല്ലാ ബിത്തഖ്വ. അനറബിക്ക് അറബിയേക്കാളോ, അറബിക്ക് അനറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയില്ല, കറുത്തവന് ചുവന്നവനേക്കാളോ, ചുവന്നവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയില്ല, ഇല്ലാ ബിത്തഖ്വ, എന്തല്ലാതെ, തഖ്വ കൊണ്ടല്ലാതെ. ആർക്കാണ് തഖ്വ, അത് വെളുത്തവനാണെങ്കിൽ ചുവന്നവനാണെങ്കിൽ ഓനാണ് ഉത്തമൻ, അതല്ലാതെ അവനില്ല എങ്കിൽ ഉള്ളവൻ ആരാണോ അവനാണ് ഉത്തമൻ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരു കവി പറഞ്ഞു, വകൈഫ സാസറുആതുൽ ഇബ്ലി മംലകതൻ മാ സാസഹ ഖൈസറു മിൻ ഖബ്ലി ഔഷാഹു സുന്നുൽ മുസാവാത് ലാ അറബുൻ വലാ അജമു മാലിംരിഇൻ ശറഫുൻ ഇല്ലാ ബിതഖ്വാഹു. കവി ചോദിക്കാണ്, വകൈഫ സാസറുആതുൽ ഇബ്ലി മംലകതൻ, ആ ഒട്ടകങ്ങളെ മേച്ച് നടന്നിരുന്ന ഒരാൾക്കൂട്ടം എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തെ നയിച്ചത്? അറബികളെ കുറിച്ച് പറയാണ്, അവർ ഒട്ടകങ്ങളെ മേച്ചെടുക്കുന്ന ആളുകളാണ്, പക്ഷെ അവർ രാഷ്ട്ര നായകന്മാരായി, അതെങ്ങനെ? വകൈഫ സാസറുആതുൽ ഇബ്നി മംലകതൻ മാ സാസഹ ഖൈസറു മിൻ ഖബ്ലി ഔഷാഹു. പേർഷ്യൻ രാജാക്കന്മാരും റോമൻ രാജാക്കന്മാരും ഭരിക്കാൻ സാധിക്കാത്ത നിലക്കുള്ള ഭരണമാണ് അവർ കാഴ്ചവെച്ചത്, ഈടയന്മാർ. അതെങ്ങനെ? അതിന്റെ മറുപടി, സുന്നുൽ മുസാവാത്ത്, അവർ സമത്വം കാഴ്ചവെച്ചു. ലാ അറബുൻ വലാ അജം, അറബി അനറബി വ്യത്യാസം ഉണ്ടായില്ല. മാലിംരിഇൻ ഷറഫുൻ ഇല്ലാ ബിതഖ്വാഹു, ഒരു മനുഷ്യനും അവന്റെ തഖ്വയല്ലാതെ യാതൊരു ഷറഫുമില്ല. ആ അടിസ്ഥാനത്തിൽ സമത്വം കാഴ്ചവെച്ച് ജീവിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്, ഒരു രാഷ്ട്രത്തെ നയിക്കുവാൻ ഇടയന്മാർക്ക് സാധിച്ചത് എന്നാണ് കവി പറഞ്ഞത്. ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അതാണ്. ഇസ്ലാമിൽ പരിഗണന തഖ്വക്കാണ്. തഖ്വ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിന് വഴിപ്പെട്ടുള്ള പഠിച്ചവനെ പേടിച്ചുള്ള ജീവിതമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രയോഗവൽക്കരിച്ച് അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടകന്ന് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് തഖ്വ. അത് ഒരാളുടെ അതിൽ എത്ര തോത് കൂടുന്നോ അതിനനുസരിച്ച് അയാൾ മാന്യനാണ് അള്ളാഹിന്റെ അടുക്കൽ. ആ തോത് എത്ര കുറയണോ അള്ളാഹിന്റെ അടുക്കൽ അയാൾ നിസ്സാരനാണ്. പഠിച്ചവൻ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ നിറല്ല, വർണ്ണല്ല, വർഗല്ല, ദേശമല്ല, ഭാഷയല്ല, ഗോത്രമല്ല, പിന്നെയോ തഖ്വയാണ് മാനദണ്ഡം. ഇതാണ് ഇവിടെ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله اتقاكم ان الله عليم خبير الله സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവനാണ്. അല്ലാഹു നമ്മളുടെ പ്രവൃത്തികൾ അലീം സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഹബീർ അല്ലാഹു നമ്മളുടെ സംസാരങ്ങളും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ നിയ്യത്തുകളും നിഗൂഢതകളൊക്കെ അല്ലാഹു അതും അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇൻഷാല്ലാ ഇനി അടുത്ത ആഴ്ച നമുക്ക് കാലത്തിൽ ആറാപ്പിനെ അവിടെ തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ ഇൻഷാല്ലാ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.